السلام عليكم ورحمة الله وبركاته، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، علامة ابن القيمിൻ്റെ അദ്ദാ والدواء എന്ന പുസ്തകമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. അതിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു വന്നത്. അതായത് ഹൃദയം കുറ്റമറ്റതാവാൻ വേണ്ടിയിട്ട് അഞ്ച് കാര്യങ്ങൾ, അതായത് കൽബുൻ സലീം, കുറ്റമറ്റ ഹൃദയം, ആ കുറ്റമറ്റ ഹൃദയത്തിന് അഞ്ച് കാര്യങ്ങൾ അനിവാര്യമാണ്, അല്ലെങ്കിൽ അഞ്ച് കാര്യങ്ങളിൽ നിന്ന് ആ ഹൃദയം സുരക്ഷിതമാകണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്തൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ? ഒന്ന്, തൗഹീദിന് വിരുദ്ധമായ ഷിർക്ക്, തൗഹീദിന് എതിരെ നിൽക്കുന്ന ഷിർക്ക്, ആ ഷിർക്കിൽ നിന്നും സുരക്ഷിതമാവാതെ ഹൃദയം എന്താവൂല, കുറ്റമറ്റതാവൂല, അല്ലെങ്കിൽ നിഷ്കളങ്കമാവുകയില്ല. രണ്ടാമത്തെ എന്താണ്? സുന്നത്തിന് എതിരാകുന്ന ബിദ്അത്തുകൾ, ബിദ്അത്തുകളിൽ നിന്നും മോചനം നേടാതെ എന്താവുകയില്ല, ഹൃദയം സുരക്ഷിതമാവുകയില്ല. അടുത്ത മൂന്നാമത്തെ എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിരി നിൽക്കുന്ന ഇച്ഛകൾ. നാലാമത്തെ എന്തായിരുന്നു? നാലാമത്തത് അള്ളാഹുവിൻ്റെ സ്മരണയെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദിക്കറിനെ ഇല്ലാതാക്കുന്ന, ഓർമ്മയില്ലാതാക്കുന്ന അശ്രദ്ധ. അഞ്ചാമത്തതും അവസാനത്തതും എന്തായിരുന്നു? നന്മക്കും ഇഖ്ലാസിനും എതിരു നിൽക്കുന്ന ദേഹേച്ഛകൾ. അഥവാ ഈ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ അഞ്ച് കാര്യങ്ങളിൽ നിന്നും മുക്തമായാൽ മാത്രമേ മനസ്സ് എന്താവുകയുള്ളൂ, ശുദ്ധമാവുകയുള്ളൂ, അല്ലെങ്കിൽ സലീമാവുകയുള്ളൂ, നിഷ്കളങ്കമാവുകയുള്ളൂ. ഈ അഞ്ച് കാര്യങ്ങൾ ഒന്നുകൂടി നോക്കുക: ശിർക്ക്, ബിദ്അത്ത്, ഇച്ഛകൾ, അശ്രദ്ധ, ദേഹേച്ഛ. ഇതാണ് അഞ്ച് കാര്യങ്ങൾ. ഈ അഞ്ച് കാര്യങ്ങളിൽ നിന്നും മുക്തമായാലുള്ള ഹൃദയമാണ് എന്ത്, കൽബുൻ സലീം എന്ന് പറയുന്നത്. ആ ഹൃദയം ശുദ്ധമാവണമെങ്കിൽ, അല്ലെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങളിൽ നിന്നും മുക്തമാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് സിറാത്തുൽ മുസ്തഖീമിൽ വഴി നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. സിറാത്തുൽ മുസ്തഖീമിൽ, അതായത് നേരായ പാതയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അറിവാണ്; രണ്ട്, ഉദ്ദേശങ്ങളാണ്; പിന്നെ ബാഹ്യവും ആന്തരികവുമായുള്ള പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കലും ആ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കലുമാണ്. ഇങ്ങനെ നാല് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആ നേരായ മാർഗം ഏതാണെന്ന് അറിയാൻ പരിശ്രമിക്കണം. ഒന്നാമത്തെ അറിവാണ് പറഞ്ഞത്, ആ അറിയാൻ പരിശ്രമിക്കണം. ആ അതിനായിട്ട് നല്ല ഉദ്ദേശത്തോടെ സമീപിക്കണം. അറിയാനും നല്ല ഉദ്ദേശം വേണം, അറിഞ്ഞ് പ്രവർത്തിക്കാനും നല്ല ഉദ്ദേശം വേണം. അത് ഉൾക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം. ഈ കാര്യങ്ങൾ എന്താണ്? സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സത്യാന്വേഷിയുടെ ബാധ്യതയാണിത്. അത് നമ്മൾ പറഞ്ഞു വെച്ചു. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? ഇഹലോകത്ത് സിറാത്തുൽ മുസ്തഖീമിലൂടെ ചരിക്കാൻ നിയത്ത് വെച്ച, അല്ലെങ്കിൽ ചരിക്കാൻ ഉദ്ദേശിച്ച, ചരിക്കാൻ ദൃഢനിശ്ചയമെടുത്ത, ആ ദൃഢനിശ്ചയമെടുത്ത് അതിനനുസരിച്ച് സഞ്ചരിച്ച ആളുകൾ, ഖിയാമത്ത് നാളിൽ സ്ഥാപിക്കപ്പെടുന്ന സിറാത്ത് എന്ന പാലം, അതിലൂടെയും അതിനനുസരിച്ചാണ് സഞ്ചരിക്കുക. ആ പാലത്തിലൂടെ, അല്ലെങ്കിൽ നേരായ പാതയിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് സിറാത്ത് പാലം, നരകത്തിന് മുകളിലൂടെ സ്ഥാപിക്കപ്പെടുന്ന ആ പാലത്തിലൂടെ എളുപ്പം സഞ്ചരിച്ച് മുന്നോട്ട് പോകാനാകും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പിന്നെ അതിനെ തുടർന്ന് നമ്മൾ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രകാശം, പരലോകത്ത് വെച്ച് സിറാത്ത് പാലം മുറിച്ച് കിടക്കുന്ന സമയത്തും എല്ലാതെയും ലഭിക്കുന്ന, വലതുവശത്തും മുൻഭാഗത്തും ലഭിക്കുന്ന പ്രകാശം, പിന്നെ ഹൗള്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണെന്ന് നോക്കാം. ഇനി പുസ്തകമുള്ള ആൾക്കാർ പുസ്തകത്തിൽ 177-ാമത്തെ പേജ് നോക്കാം. 177-ാമത്തെ പേജിൽ 62-ാമത്തെ അധ്യായം, 62-ാമത്തെ അധ്യായമായിട്ട് ഇബ്നുൽ ഖയ്യിമ് പറയാണ്, ഗ്രന്ഥകർത്താവായ ഇബ്നുൽ ഖയ്യിമ് പറയാണ്. എന്ത്? ഫസ്ലുൻ, അധ്യായം. എന്തിനെക്കുറിച്ചുള്ള അധ്യായമാണ്? പാപങ്ങൾ, പാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തഫാവുത്തുൽ ഉഖൂബാത്തി ബി തഫാവുത്തി ദുനൂബി, പാപങ്ങൾക്കനുസരിച്ച്, പാപങ്ങൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അതിനുള്ള ശിക്ഷകളും അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലങ്ങളും എന്തു ചെയ്യും? വ്യത്യാസപ്പെടും. എന്നിട്ട് അതിന് കീഴിൽ പറയുന്നു നോക്കാം. വലമ്മ കാനത്തി ദുനൂബ് മുത്തഫാവിത്തം ഫി ദറജാത്തിഹ വ മഫാസിദിഹ, പാപങ്ങൾ അവയുടെ പദവികളിലും ആ പാപങ്ങളുടെ അപകടങ്ങളിലും വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് തഫാവത്ത് ഉഖൂബാത്തുഹ ഫിദ്ദുനിയ വല്ലാഖിറ ബിഹസബി തഫാവുതിഹ, ആ വ്യത്യാസമനുസരിച്ച് ഇഹത്തിലും പരത്തിലുമുള്ള അവയുടെ ശിക്ഷകളും വ്യത്യാസപ്പെടും. അതായത് പാപങ്ങൾക്ക് എന്തുണ്ട്? നമ്മൾ വൻപാപം, ചെറുപാപം, അല്ലെങ്കിൽ ആ വൻപാപത്തിൽ തന്നെ വീണ്ടും ഏറ്റവും വലിയ വൻപാപം സബുൽ മൂബിഖാത്ത് എന്നെല്ലാം പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. അപ്പോൾ ആ പാപങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ആ പാപങ്ങൾക്ക് വ്യത്യാസമുള്ളതനുസരിച്ച് തന്നെ എന്തിനും വ്യത്യാസം ഉണ്ടാവാം, അതിൻ്റെ ശിക്ഷകൾക്കും വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പാപങ്ങളാണ് അല്ലെങ്കിൽ പാപങ്ങളെ എങ്ങനെയാണ് വിഭജിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനെക്കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അഥവാ പാപങ്ങളുടെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ചുള്ള ചർച്ചക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ എന്തു വേണം, ഏത് തരം പാപമാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള പാപങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് എന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. വനഹ്നു നദ്കുറു ഫീഹ ബി ഔനില്ലാഹി വ ഹുസ്നി തൗഫീഖിഹി ഫസ്ലൻ വജീസൻ ജാമിഅൻ, അള്ളാഹുവിൻ്റെ സഹായത്തോടും അവൻ്റെ ഉത്തമമായ തൗഫീഖോടും കൂടി, എന്താണ് സമഗ്രവും എന്നാൽ ഹ്രസ്വവുമായ ഒരു ഭാഗം നമുക്കിവിടെ പരാമർശിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇബിൻ കൈമ ആ വിഷയം തുടങ്ങുന്നത്. ഫനഖുലു, നാം പറയുന്നു, അസ്ലുഹ നൗ ആനി, ആ പാപങ്ങളുടെ എല്ലാം അടിസ്ഥാനം രണ്ട് കാര്യങ്ങളാണ്. എന്താണത്? തർക്കു മഅ്മൂരിൻ വഫി അലു മഹ്ലൂറിൻ, കൽപ്പിക്കപ്പെട്ടത് ഉപേക്ഷിക്കലാണ്. അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം, ചെയ്യാൻ കൽപ്പിച്ച ഒരു കാര്യം ഉപേക്ഷിക്കൽ എന്തിൽപ്പെട്ടതാണ്? പാപമാണ്. അതേപോലെ തന്നെയാണ് ഫി അലു മഹ്ലൂറിൻ, വിലക്കപ്പെട്ടത് പ്രവർത്തിക്കൽ. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കലും അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം പ്രവർത്തിക്കാതിരിക്കലുമാണ് രണ്ട് തരം അടിസ്ഥാനപരമായ പാപങ്ങൾ. പാഹുമദ് സമ്പാനില്ലതാനി ബുത്തലല്ലാഹു സുബഹാനഹു ബിഹിമ അബവയിൽ ജിന്നി വൽ ഇൻസി. അതായത് ജിന്ന് വർഗത്തിൻ്റെയും മനുഷ്യവർഗത്തിൻ്റെയും പിതാക്കളെ അള്ളാഹു പരീക്ഷിച്ച രണ്ട് തരം പാപങ്ങളാണ് അവർ. എന്തൊക്കെയാണ്? അത് ഓർമ്മയിൽ വേണം. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് പാപങ്ങൾ. ഒന്ന്, അള്ളാഹു കൽപ്പിച്ചത് ഉപേക്ഷിക്കുക, വിലക്കിയത് പ്രവർത്തിക്കുക. അതായത് പുണ്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു പ്രവൃത്തി ചെയ്യലാണ്, അതല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കലാണ് പുണ്യം എന്ന് പറയുന്നത്. അതായത് കൽപ്പിച്ചത് ചെയ്യലും വിലക്കിയതിനെ ഉപേക്ഷിക്കലുമാണ്. ഇതിന് വിപരീതമായിട്ട് വരുന്നതെല്ലാം എന്താണ്? പാപമാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. മനുഷ്യകുലത്തിൻ്റെ പിതാവ്, അതായത് ജിന്നുവർഗത്തിൻ്റെയും മനുഷ്യവർഗത്തിൻ്റെയും പിതാക്കളെ അള്ളാഹു പരീക്ഷിച്ച രണ്ട് തരം പാപങ്ങളാണ് ഇവ എന്ന് പറഞ്ഞു. മനുഷ്യകുലത്തിൻ്റെ പിതാവായ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തതാണ്? വിലക്കപ്പെട്ട ഒരു കാര്യം കൊണ്ടാണ് പരീക്ഷിക്കപ്പെട്ടത്. ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 35 36 ആയത്തുകളിൽ പറയുന്നു. നോക്കാം എന്താണ് അവിടെ പറയുന്നത്. കുൽനാ യാ ആദം ഉസ്കുൻ അന്ത, ആദം നബിയും ഹവ്വാ ബിവിയും അലൈഹിസ്സലാം അവരെ സൃഷ്ടിച്ചപ്പം എന്തു പറഞ്ഞു അള്ളാഹു? കുൽനാ, നാം പറഞ്ഞു, ആദമേ നീയും നിന്റെ ഇണയും എന്തു ചെയ്യുക? സ്വർഗത്തിൽ താമസിക്കും. വകുലാ മിൻഹ റഗദൻ ഹൈസു ശിഅ്തുമ, എന്നിട്ട് അള്ളാഹു അവർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. എന്താണ് ആ സൗകര്യം? അതിൽ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിന്ന് സുഭിക്ഷമായി ഇരുവരും ഭക്ഷിച്ചു കൊള്ളുക. അപ്പോൾ എന്തു അവിടുന്ന് ഭക്ഷിക്കാം. പക്ഷേ വലാ തഖറബ ഹാദിഹി ശജറത്ത, എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്. അവിടെ അള്ളാഹു ഒരു വിലക്ക് കൊടുത്തു. എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയ ശേഷം അള്ളാഹു എന്ത് ചെയ്തു? ഒരു കാര്യം മാത്രമാണ് വിലക്കിയത്. എന്താണ് ആ കാര്യം? വലാ തഖറബ ഹാദിഹി ശജറത്ത, ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്. അതിന് കാരണവും പറഞ്ഞു കൊടുത്തു. ഫതക്കൂന മിനൽ ളാലിമീൻ, എങ്കിൽ നിങ്ങൾ ഇരുവരും അതിക്രമികളായിത്തീരും എന്ന് അള്ളാഹു ആരോട് പറഞ്ഞു? ആദം നബിയോടും ആദം നബിയുടെ ഇണയോടും പറഞ്ഞു അലൈഹിസ്സലാം. അതാണ് 35-ാമത്തെ ആയത്ത്. 36-ാമത്തെ ആയത്തിൽ പറയാം, ഫ അസല്ലഹുമ ശൈത്വാനു അൻഹ فأخرجهما مما كانا فيه. എന്ത് ചെയ്തു ഷെയ്ത്താൻ എന്ത് ചെയ്തു അവരെ അതിൽ നിന്നും വ്യതിചലിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു വിലക്കിയ ആ വൃക്ഷത്തെ എന്ത് ചെയ്തു അവർ സമീപിച്ചു അല്ലെങ്കിൽ അവരെ കൊണ്ട് സമീപിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു അവർ ഇരുവരും എന്താണ് ഫഅഖ്റജഹുമാ മിമ്മാ കാന ഫീഹി അവർ രണ്ടുപേരും അനുഭവിച്ചിരുന്ന ആ സൗഭാഗ്യത്തിൽ നിന്ന് അവരെ പുറന്തള്ളുകയും ചെയ്തു. وَقُلْنَا اهْبِطُوا بَعْضُكُمْ لِبَعْضٍ عَدُوٌّ നിങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹു പറഞ്ഞു നാം അവരോട് പറഞ്ഞു നിങ്ങൾ ഇറങ്ങിപ്പോകും നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാകുന്നു. അപ്പോൾ മനുഷ്യകുലത്തിൻ്റെ പ്രത്യേകത അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ചിലർ ചിലർക്ക് ശത്രുക്കളാണ്. അപ്പോൾ അതാണ് അവിടെ വിഷയം. ആദം നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടത് വിലക്കപ്പെട്ട ഒരു കാര്യം കൊണ്ടാണ്. ആ വിലക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദം നബിക്ക് ആ വൃക്ഷത്തെ വിലക്കിയപ്പോൾ ആദം നബി എന്ത് ചെയ്തു ഇബ്ലീസിൻ്റെ സ്വാധീനത്താൽ അതിൽ നിന്നും ഭക്ഷിച്ചു. ഇനി രണ്ടാമത്തത് എന്താണ് ജിന്ന വർഗത്തിൻ്റെ പിതാവായ ഇബ്ലീസ് പരീക്ഷിക്കപ്പെട്ടത് നേരെ തിരിച്ചാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ടാണ്. അതായത് അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചു ആ കൽപ്പന സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതാണ് ആരുടെ പാപം ജിന്ന് വർഗത്തിൻ്റെ പിതാവായ ഇബ്ലീസിൻ്റെ പാപം. അത് പല സ്ഥലങ്ങളിലും ഖുർആനിൽ പറയുന്നുണ്ട് സൂറത്തുൽ കഹ്ഫിൽ ചുരുക്കി പറയുന്നുണ്ട് 50-ാമത്തായത്തിൽ വൈദ് കുൽനാലിൽ മലായിക്കത്ത് സ്ജുദൂലി ആദമ. അപ്പോൾ അള്ളാഹു നൽകിയ കൽപ്പനയാണിത് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത് നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക പ്രണാമം ചെയ്യുക എന്ന് പറഞ്ഞു. ഫസജദു അവരെല്ലാം സുജൂദ് ചെയ്തു ആരൊഴികെ ഇബിലീസ് ഒഴികെ. അപ്പോൾ അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കുക അള്ളാഹു ഒരു കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ആ കൽപ്പന പൂർത്തീകരിക്കുന്നതിൽ ഇബിലീസ് എന്ത് ചെയ്തു വീഴ്ച വരുത്തി. ആദം നബി അലൈഹിസ്സലാം നേരെ തിരിച്ചാണ് അള്ളാഹു ഒരു കാര്യം വിലക്കിയപ്പോൾ ആ വിലക്കിൽ നിന്നും മാറി നിൽക്കുന്നതിന് പകരം ആ വിലക്ക് വിലക്കിയ കാര്യം അദ്ദേഹം ചെയ്തു അല്ലെങ്കിൽ പിശാജ് ചെയ്യിപ്പിച്ചു ഇബിലീസ് ചെയ്യിപ്പിച്ചു. ഇല്ല ഇല്ല ഇബിലീസ ഇബിലീസ് ഒഴികെ കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി എന്താണെന്ന് അവിടെ പറഞ്ഞത് അവൻ ജിന്നുകളിൽ പെട്ടവനായിരുന്നു എന്നിട്ട് അള്ളാഹു പറയാണ് അങ്ങനെ തൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പന അവൻ ധിക്കരിച്ചു. അപ്പോൾ അവിടെ കൽപ്പന ധിക്കരിക്കുകയാണ് ചെയ്തത്. ഈ സംഭവങ്ങളെ ഈ രണ്ട് സംഭവങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ചില പണ്ഡിതന്മാരെ എന്ത് പറഞ്ഞത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ആദം നബി ചെയ്ത തെറ്റിന് ആദം നബിക്ക് എന്ത് പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ ആദം നബി തൗബ ചെയ്ത് മടങ്ങിയപ്പം അത് പോയി ആ തെറ്റ് പോയി മാറിപ്പോയി അല്ലെങ്കിൽ അള്ളാഹു തന്നെ ആദം നബിക്ക് പറയേണ്ട വാക്കുകൾ പറഞ്ഞു കൊടുത്തു. ഇബിലീസ് എന്തായി കൽപ്പിച്ച കാര്യം ചെയ്യാതിരുന്നപ്പം ഇബിലീസ് കാലാകാലത്തേക്ക് എന്തായി ശപിക്കപ്പെട്ടവനായി മാറി. അപ്പോൾ ഈ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചില പണ്ഡിതന്മാരെന്ത് പറയാറുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കുന്നതാണ് അള്ളാഹു വിലക്കിയ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായ പാപം. ഒന്നും കൂടി നോക്കാം എന്താണ് അള്ളാഹു ഒരു കൽപ്പന പുറപ്പെടുവിച്ചു നമസ്കരിക്കാനുള്ള കൽപ്പന ഉണ്ട് ആ കൽപ്പന ധിക്കരിക്കുന്നത് ആണ് അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായ പാപം. കാരണം എന്താണ് അള്ളാഹു വിലക്കിയ ഒരു കാര്യം ചെയ്ത ആദം നബി അലൈഹിസ്സലാം അതിൽ നിന്നും തിരിച്ചു വന്നു അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം ചെയ്യാതിരുന്ന ഇബ്ലീസ് ആകട്ടെ കാലാകാലം എന്താണ് ശപിക്കപ്പെട്ടവനാണ് നരകത്തിലുമാണ്. അപ്പോൾ അത് പോട്ടെ ആ ചർച്ച നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കാം. വക്കിലാഹുമ ഇബ്നുൽ ഖയ്യിം തുടർന്ന് പറയാണ് റഹിമഹുള്ള വക്കിലാഹുമ യൻഖസിമു ബിഇഅതിബാരി മഹല്ലിഹി അവ രണ്ടും ഏത് മുകളിൽ പറഞ്ഞ രണ്ടും അവയുടെ സ്ഥാനം പരിഗണിച്ചുകൊണ്ട് വീണ്ടും എന്ത് ചെയ്തു വിഭജിച്ചു. ഇലാ ലാഹിരിൻ അലൽ ജവാരിഹി വ ബാത്തിനിൻ ഫിൽ കുലൂബി ബാഹ്യമായി ശരീരങ്ങളിൽ പ്രകടമാകുന്നതും ഹൃദയങ്ങളിൽ മറഞ്ഞിരിക്കുന്നതും. അപ്പോൾ പാപങ്ങൾ നേരത്തെ പറഞ്ഞ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാതിരിക്കുന്നതും അള്ളാഹു വിലക്കിയത് ചെയ്യുന്നതും എന്ത് തരത്തിലാവാം പ്രത്യക്ഷമായിട്ട് ശരീരം കൊണ്ട് ചെയ്യുന്നതാവാം ഇനി ആരും കാണാതെ അള്ളാഹു അല്ലാതെ മറ്റാരും അറിയാതെ മനസ്സ് കൊണ്ട് ചെയ്യുന്ന പാപവും ആകാം. അപ്പോൾ മുകളിൽ പറഞ്ഞതിന് വീണ്ടും രണ്ടായിട്ട് വിഭജിച്ചതാണ് കൽപ്പിച്ചത് ചെയ്യാതിരിക്കുന്നത് പ്രത്യക്ഷമാകാം പരോക്ഷമാകാം അതുപോലെ വിലക്കിയത് ചെയ്യുന്നത് എന്താവാം മനസ്സുകൊണ്ട് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യുന്നതാകാം. ഇനി വീണ്ടും എന്താണ്? വബി ഇഅ്തിബാരി മുതഅല്ലിഖിഹി ഇലാ ഹഖില്ലാഹി വ ഹഖ് ഖൽഖിഹി. വീണ്ടും അതിനെ എന്താണ് പരിഗണിച്ചുകൊണ്ട്, ബന്ധം പരിഗണിച്ചുകൊണ്ട്, എന്ത് ബന്ധാണ്? അള്ളാഹുവിൻ്റെ അവകാശവുമായി ബന്ധപ്പെട്ടതും സൃഷ്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ടതും എന്ന നിലക്ക് രണ്ടായിട്ട് വിഭജിച്ചു. അപ്പോൾ പാപങ്ങൾ അള്ളാഹുവിൻ്റെ ഹക്കിലാവാം, അല്ലെങ്കിൽ സൃഷ്ടികളുടെ ഹക്കിലാവാം പാപം. അപ്പോൾ വീണ്ടും അത് തരംതിരിച്ചാണ്. വൈങ്കാന കുല്ലു ഹക്കിൻ ലി ഖൽഖിഹി ഫഹുവ മുതള്ളമിനു ലി ഹക്കിഹി. സൃഷ്ടികളുടെ എല്ലാ അവകാശങ്ങളിലും സൃഷ്ടാവിനുള്ള അവകാശം ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ഒരു സൃഷ്ടിയോട് ഒരു അവകാശം പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആരോടുള്ള അവകാശം തന്നെയാണ്? സൃഷ്ടാവിനോടുള്ള അവകാശമാണ്. അത് ഉൾപ്പെടുന്നുണ്ടെങ്കിലും അതിനെ സൃഷ്ടികൾക്കുള്ള അവകാശം എന്ന് പ്രത്യേകം വിളിച്ചതിന് കാരണം എന്താണ്? ലി അന്നഹു യജിബു ബി മുത്താലബത്തിഹിം വയസ്കുത്തു ബി ഇസ്ഖാത്തിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ അഭ്യർത്ഥന പ്രകാരം നൽകപ്പെടേണ്ടതാണ്. അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഒഴിവാക്കപ്പെടുന്നതും. അതായത് മാതാവ് കൽപ്പിച്ച ഒരു കാര്യം നമ്മൾ ചെയ്യണം, ആ മാതാവിനോടുള്ള ഹക്കാണത്. ആ മാതാവ് കൽപ്പിച്ചത് നമ്മൾ ചെയ്യാൻ കാരണം എന്താണ്? അത് സൃഷ്ടാവിനോടുള്ള ഹക്കാണ്, അള്ളാഹുവിനോടുള്ള ഹക്കാണ്. അള്ളാഹു കൽപ്പിച്ചതാണ് മാതാവിനെ അനുസരിക്കണം എന്ന് പറയാം. മാതാവ് ഒരു കാര്യത്തിൽ നിന്നും വിലക്കിയാൽ ആ വിലക്കിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യുന്നു. അത് ആരോടുള്ള ഹക്കാണ്? യഥാർത്ഥത്തിൽ മാതാവിനോടുള്ള ഹക്കാണെങ്കിലും അത് ഏതിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്? സൃഷ്ടാവിലേക്കാണ് മടങ്ങുന്നത്. അപ്പോൾ അതാണ് ആ പാരഗ്രാഫ് അവിടെ പറഞ്ഞു നിർത്തിയത്. സുമ്മാ ഹാദിഹി ദുനൂബ്, ഈ പാപങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നു? തൻകസിമു ഇലാ അർബഅത്തി അഖ്സാമിൻ, ഈ നാല് വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. വീണ്ടും അത് ശരിക്കും മനസ്സിലാക്കി വെക്കണം. നമ്മൾ മേലെ പറഞ്ഞതെല്ലാം ഒരെവിടെങ്കിലും കേട്ടും കണ്ടും പരിചയമുണ്ടാവും, പക്ഷേ ഇത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് ആ നാല് തരം? മലക്കീയത്തിൻ എന്ന് പറഞ്ഞാൽ ആധിപത്യത്തിൻ്റെ രൂപത്തിലുള്ള പാപങ്ങൾ. വ ശൈത്വാനീയത്തിൻ, പൈശാചികമായ പാപങ്ങൾ. വ സബഈയത്തിൻ എന്ന് പറഞ്ഞാൽ വന്യജീവികൾ അല്ലെങ്കിൽ ഹിംസ്ര ജന്തുക്കളുടെ പാപങ്ങൾ. വ ബഹീമിയത്തിൻ, മൃഗങ്ങളുടെ അല്ലെങ്കിൽ മൃഗീയതയുള്ള പാപങ്ങൾ. അങ്ങനെ നാലായിട്ട് വിഭജിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? മലക്കീയത്ത്, ശൈത്വാനിയത്ത്, സബഈയത്ത്, ബഹീമിയത്ത് എന്ന് പറഞ്ഞാൽ ആധിപത്യത്തിൻ്റെ രൂപത്തിലുള്ള പാപങ്ങൾ, ആധിപത്യം സ്ഥാപിക്കാൻ. പിന്നെ പൈശാചിക സ്വഭാവത്തിലുള്ളത്, ഹിംസ്ര ജന്തുവിൻ്റെ സ്വഭാവത്തിലുള്ളത്, മൃഗത്തിൻ്റെ സ്വഭാവത്തിലുള്ളത്, മൃഗീയത. എന്നിട്ട് തുടർന്ന് ഇബ്നുൽ ഖയ്യിം പറയാണ് വലാ തഖ്റുജു അൻ ദാലിക, അപ്പോൾ ഈ പാപങ്ങൾ ഈ നാല് വിഭാഗത്തിൽ നിന്നും ഒരിക്കലും പുറത്തു പോവുകയില്ല. അപ്പോൾ ഈ നാല് വിഭാഗത്തിലായിരിക്കും ഏത് പാപങ്ങൾ എടുത്തു കഴിഞ്ഞാലും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും നാലായിട്ട് തരംതിരിച്ചു. എന്നിട്ട് ഓരോന്നും വിശദീകരിക്കുകയാണ്. ശ്രദ്ധിച്ച് നോക്കണം. അത് ഫദ്ദുനൂബുൽ മലക്കിയത്ത്, ആധിപത്യത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കുന്ന രൂപത്തിലുള്ള പാപങ്ങൾ ഏതൊക്കെയാണ്? അയ്യത്ത ആത്ത മാലാ യസ്ലുഹു ലഹു മിൻ സിഫാത്ത് റുബൂബിയത്ത്, റബ്ബിന് മാത്രം ചേർന്ന ഗുണങ്ങളിൽ നിന്നും തനിക്ക് ചേരാത്ത ഗുണങ്ങൾ ഏറ്റെടുക്കലാണ്. അപ്പം അത് ശരിക്കും ആരെ ഗുണങ്ങളാണ്? റബ്ബിൻ്റെ ഗുണങ്ങളാണ്. അത് മനുഷ്യന് യോജിച്ചതല്ല, അത് ഏറ്റെടുക്കലാണ്. എന്ത്? ഈ മലക്കീയത്തുമായി ബന്ധപ്പെട്ട പാപങ്ങൾ. അത് ഏതൊക്കെയാണ്? കൽ അളമത്തി വൽ കിബരിയാ ഇ വൽ ജബറൂത്തി വൽ കാഹരി വൽ ഒലുവി വസ്തഅബാദിൽ ഖൽഖ് വൻ അഹ്വി ദാലിക. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്? ഒന്ന്, മഹത്വം, മഹത്വം കൽപ്പിക്കുക. രണ്ട്, അഭിമാനമാണ്, അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്താണ്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം എന്തല്ല? അത് ഒരു ന്യൂനതയല്ല. വൽ ജബറൂത്ത്, പരമാധികാരമാണ്, ഔന്നിത്യമാണ്, സൃഷ്ടികളെ അടിമകളാക്കലാണ് മുതലായ കാര്യങ്ങളാണ്. വയദുഖുലു ഫി ഹാദാ അശ്ശിർക്കു ബിറബ്ബി തആല, ഇതിൽ പെട്ടതാണ്. അതായത് മലക്കിയത്തിൻ്റെ, ആധിപത്യത്തിൻ്റെ പാപം, ആധിപത്യത്തിൻ്റെ രൂപത്തിലുള്ള പാപങ്ങളിൽ പെട്ടതാണ് എന്ത്? റബ്ബിനോട് പങ്കു ചേർക്ക്, ശിർക്ക്. അപ്പം അത് ഇതിൽ ഉൾപ്പെടും. ആ ശിർക്ക് തന്നെ എന്താണ്? വഹുവ നൗ ആനി, രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ ഈ ഒന്നാമത് പറഞ്ഞ വിഭാഗത്തിൽ, നാല് വിഭാഗം പറഞ്ഞു, ആ നാല് വിഭാഗത്തിൽ ഒന്നാമത് പറഞ്ഞ വിഭാഗത്തിലാണ് ശിർക്ക് വരുന്നത്. ആ ശിർക്ക് തന്നെ രണ്ട് രൂപത്തിലാണ് എന്ന് പറഞ്ഞു. ശിർക്കും ബിഹി ഫി അസ്മാ ഇഹി വ സിഫാത്തിഹി വജഅലു ആലിഹത്തിൻ ഉഖ്ര മാ ഹു അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങളിലുള്ള ശിർക്കും അവനോടൊപ്പം മറ്റു ഇലാഹുകളെ സ്വീകരിക്കുന്ന രൂപത്തിലുള്ള ശിർക്കുമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണത്. അവൻ്റെ രക്ഷാകർതൃത്വത്തിൽ റുബൂബിയത്തിൽ ഉൾപ്പെടുന്ന പരമാധികാരവുമായി ബന്ധപ്പെട്ടതാണത്. പടപ്പുകൾക്കൊരിക്കലും അത് എന്തല്ല, യോജിച്ചതല്ല. എന്താണത് പറയാൻ കാരണം? അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത അബൂഹുറൈറയിൽ നിന്നുള്ള ഒരു ഹദീസിൽ അബൂഹുറൈറ പറയാണ് റളിയല്ലാഹു അൻഹു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാലല്ലാഹു അസ്സവജൽ, അള്ളാഹു പറഞ്ഞതായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകൾക്കാണ് ഖുദുസിയായ ഹദീസ് എന്ന് പറയാം. അങ്ങനെ ഖുദുസിയായ ഒരു ഹദീസിൽ വന്നതാണെന്ന്, അൽ കിബിരിയാ ഉരിദാ, അഹങ്കാരം എൻ്റെ മേലങ്കിയാണ്, വൽ അളമത്തു ഇസാരി, എന്താണ് ഇസാറാണ് തുണിയാണത്, ഉടുതുണിയാണ്, മഹത്വം എന്നത് എൻ്റെ ഉടുതുണിയാണ്. ഫമൻ നാസഅനി വാഹിദം മിൻഹുമ ഖദഫ്തുഹു ഫിന്നാരി, എന്താണ് അവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പേരിൽ ആരെങ്കിലും എന്നോട് തർക്കിച്ചാൽ, ആരെങ്കിലും ഞാനുമായി എതിർത്തു നിന്നാൽ, അവനെ ഞാൻ നരകത്തിൽ എറിയുന്നതാണ്. അപ്പോൾ ഈ സ്വഭാവം അല്ലെങ്കിൽ ഈ ഗുണവിശേഷണങ്ങൾ ആർക്കാണ് പറ്റിയ? അള്ളാഹുവിന് മാത്രം പറ്റാണ്. ഏത് അഹങ്കാരം അല്ലെങ്കിൽ അത് മനുഷ്യർക്കൊരിക്കലും പാടില്ല. എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവനേക്കാൾ ഞാൻ വലുതാണ് എന്ന തോന്നലും മറ്റുള്ളവനെ അടിച്ചമർത്തലുമാണ്. അപ്പോൾ അള്ളാഹു എല്ലാത്തിനേക്കാളും വലുതാണ്, അള്ളാഹു അക്ബറാണ്. അപ്പോൾ ഈ അഹങ്കാരം എന്ന പ്രയോഗം കൊണ്ട് മനസ്സിലാക്കേണ്ടത് അത് മനുഷ്യർക്കാണ് യോജിക്കാത്തത്. അപ്പോൾ ആ സ്വഭാവം, റബ്ബിനുള്ള സ്വഭാവം, അള്ളാഹുവിന് മാത്രം നൽകേണ്ട വിശേഷണങ്ങൾ പടപ്പുകൾക്ക് നൽകുന്ന ഒരവസ്ഥയാണത്. ഇത് പ്രത്യക്ഷത്തിൽ ശിർക്കല്ലെങ്കിലും ഇതെന്താണ്, വളർന്ന് വന്ന് 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 അങ്ങനെ ഒരാൾക്ക് മഹത്വം കൽപ്പിച്ച് കൽപ്പിച്ച് കൽപ്പിച്ചാണ് അവസാനം എന്തായിത്തീരുക, അയാൾ ആരാധിക്കുന്ന ഒരവസ്ഥയിലെത്താം. അങ്ങനെ ആരാധിക്കുന്ന അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതെന്തായിട്ട് മാറി? അത് ശിർക്കായിട്ട് മാറി. അതാണ് ഒന്നാമത്തെ വിഭാഗം. ആ ശിർക്കിനെ രണ്ടായിട്ട് വിഭജിച്ച കൂട്ടത്തിൽ ഒന്നാമത്തെ വിഭാഗം. വശിർക്കും ബിഹി ഫീ മുആമലത്തിഹി, ഇടപാടുകളിൽ അവനുമായി പങ്കുചേർക്കുന്നു. വഹാദ സാനി ഖദ് ലാ യൂജിദു ദുഖൂലന്നാര്, ഇത് ഈ രണ്ടാമത്തെ ഇനം ഉണ്ടല്ലോ, അത് നരകപ്രവേശനത്തെ അനിവാര്യമാക്കില്ല. വ ഇൻ അഹ്ബത്തൽ അമല, എന്താണ് സംഭവിക്കുക? ആ കർമ്മം ഏതിലാണോ പങ്കുചേർത്ത ആ കർമ്മം, അല്ലദി അശ്റക ഫീഹി അള്ളാഹി ഗൈറുഹു, അള്ളാഹുവിനോടൊപ്പം മറ്റു വല്ലവരെയും പങ്കുചേർത്ത ആ കർമ്മം അസാധുവാകും എന്ന് മാത്രമാണ്. അതാണ് മുആമലത്തുകളിലുള്ള ശിക്ഷ, എന്താണ് ശിർക്ക് എന്ന് പറയുന്നത്. ഇരിയാ സുംഅത്ത്, ലോകമാന്യത, പ്രശസ്തി, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് ഇതിലാണ് പെടുക. അള്ളാഹു പറഞ്ഞ ഒരു ആരാധനാ കർമ്മം, ഇപ്പം നമസ്കാരം, നമസ്കാരം എന്താണ് വേണ്ടത്? അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. എന്നാൽ നമസ്കരിക്കുന്ന സമയത്ത് ആരെയെങ്കിലും കാണിക്കണം എന്ന് തോന്നിയാൽ അതാണ് റിയാ. അപ്പോൾ ആ നമസ്കാരം എന്ന കർമ്മം മാത്രമാണ് എന്ത് ചെയ്യുക, അവിടെ നിഷ്ഫലമാവുക. അത് യഥാർത്ഥത്തിൽ എന്താണ്, റിയാ എന്നത് ശിർക്ക് തന്നെയാണ്. അത് ചെറിയ ശിർക്കിൻ്റെ കൂട്ടത്തിലാണ് വരിക. അപ്പോൾ കർമ്മം ബാത്തിലാവോ? ആവോ. ഏത് കർമ്മമാണ്? ഏത് കർമ്മത്തിലാണോ അവൻ മറ്റൊരാളുടെ പ്രീതി ഉദ്ദേശിച്ചത് അതാണ് ബാത്തിലാവ്. അതിനാണ് റിയാ എന്ന് പറയാം. ഇനി ഞാൻ സദക്ക കൊടുത്തു. ഈ സദക്ക കൊടുത്തത് ആൾക്കാരെ എടുത്തു പറയണം, ആൾക്കാരെ പ്രശസ്തിക്ക് വേണ്ടി. അതിനാണ് സുംഅത്ത് എന്ന് പറയാം. അപ്പോൾ ആ പ്രശസ്തിക്ക് വേണ്ടി ചെയ്ത ആ കർമ്മം നിഷ്ഫലമായി പോകും. അപ്പോൾ അതാണ് ഈ രണ്ടാമത്തെ ഇനത്തെ എന്താവില്ല, നരകപ്രവേശനം അനിവാര്യമാക്കുകയില്ല, പകരം എന്താണ്, ആ കർമ്മം ഒളിഞ്ഞു പോയി എന്നുള്ള. ഇനി മറ്റൊന്നുണ്ട് മനസ്സിലാക്കേണ്ടത്, ഈമാൻ പുറത്ത് പ്രകടമാക്കുന്ന ചില ആൾക്കാർ ഉള്ളിൽ എന്താണ്, കുഫ്ർ മറച്ചു വെക്കുന്നുണ്ട്. അത് സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള മുനാഫിക്കാണ് അവൻ. അവൻ്റെ സ്ഥാനം എവിടെയാണ്? നരകത്തിൻ്റെ അടിത്തട്ടാണ്. അതാണ് സൂറത്തുൽ ബക്കറയിൽ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞത്, വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന, വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവരെന്തു പറയും? ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. വൈദാ ഖലഹു ഇലാ ശയാത്തിനിഹിം, അവർ തങ്ങളുടെ കൂട്ടാളികളായ പിശാചുക്കളുടെ അടുത്ത് തനിച്ചാകുമ്പോൾ എന്ത് പറയും? ഖാലു ഇന്നാമാക്കും, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. അപ്പോൾ പിശാചുക്കളുടെ ഒപ്പമാണ് എന്ന് അവരോടൊപ്പം ആകുമ്പോൾ പറയും. അതായത് കുഫറിനെയാണ് അവർ ഉള്ളുകൊണ്ട് എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നമാ നഹ്നു മുസ്തഹ്സി, അവർ പറയുന്ന എന്താണ്, ഞങ്ങൾ മറ്റവരെ കളിയാക്കുക മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നുൽ കൈമ തുടർന്ന് പറയുന്നത്, വഹാദൽ ഖിസ്മു അഅ്ലമു അൻവാ ഇദ്ദുനുബി, ഈ ഇനം, ഈ ഒരു വിഭാഗം ഉണ്ടല്ലോ, അത് ഏറ്റവും ഗുരുതരമായ പാപങ്ങളിൽ പെട്ടതാണ്. വയദുഖുലു ഫീഹിൽ ഖൗലു അലല്ലാഹി ബിലാ ഇൽമി ഫീ ഖൽഖിഹി വഅംരിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ കൽപ്പനകളെക്കുറിച്ച്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, ഈ വിഷയത്തിലെല്ലാം അള്ളാഹുവിനെ കുറിച്ച് അറിവ് കൂടാതെ സംസാരിക്കലും എന്താണ് ഈ വിഭാഗത്തിലാണ് പെടുന്നത്. അപ്പോൾ ദീനിയായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അത് അറിവോടുകൂടി സംസാരിക്കണം. അറിവില്ലെങ്കിൽ എന്ത് ചെയ്യുക? തൽക്കാലം ഉണ്ടാതിരിക്കുക ആ അറിവ് വരുന്നത് വരെ. ഫമൻ കാന മിൻ അഹ്ലി ഹാദിഹി ദുനൂബ്, ഈ പാപങ്ങളുടെ ആളുകളിൽ പെട്ടവൻ എന്ത് ചെയ്യും? ഫഖദ് നാസ അല്ലാഹു സുബ്ഹാനഹു ഫി റുബൂബിയത്തിഹി വ മുൽക്കിഹി വജഅല ലഹു നിദ്ദൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ, രക്ഷാകർതൃത്വത്തിൽ, വ മുൽക്കിഹി, അവൻ്റെ ആധിപത്യത്തിലും എന്തായി? എതിരു നിന്നവനായി, അല്ലെങ്കിൽ തർക്കിച്ചവനായി. എന്നിട്ട് അവൻ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുകയും ചെയ്തു. സൂറത്തു ബക്കറയിൽ തന്നെ 168 169 ആയത്തുകളിൽ പറയുന്നതാണ്, വലാ തത്തബിയു ഖുതുവാത്തി ശൈത്വാൻ, നിങ്ങൾ എന്ത് ചെയ്യരുത്, പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്, അല്ലെങ്കിൽ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ ആരാണ്, നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാകുന്നു. എന്താണ് അവൻ ചെയ്യുന്നത്? ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ഷാ, ദുഷ്കൃത്യത്തിലും കൃത്യങ്ങളിലും നീചവൃത്തികളിലും ഏർപ്പെടാനുമാണ് അവൻ കൽപ്പിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനി പറയുന്നതാണ് നോക്കട്ടെ. വ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅ്ലമു, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് പറഞ്ഞുണ്ടാക്കുവാനാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ അറിയില്ലെങ്കിലും പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? വലാ തത്വ ഹുതുവാത്തി ശൈത്താൻ, പിശാചിൻ്റെ കാലടികളെ പിന്തുടരരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ പിശാജ് ചെയ്യുന്ന പ്രവർത്തികളെ കൂട്ടത്തിൽ ഒന്നായിട്ട് പറഞ്ഞത്. എന്താണ്? അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് സംസാരിക്കലാണ്. ആ സംസാരിക്കാൻ പ്രേരിപ്പിക്കും, കൽപ്പിക്കും ആര്? പിശാജ്. അപ്പോൾ അത് പിശാജ് ചെയ്യിപ്പിക്കുന്നതാണ് മനുഷ്യനെ കൊണ്ട്. വഹാദ, ഇബ്നുൽ ഖൈമ തുടർന്ന് പറയുന്നു റഹിമഹുള്ള, വഹാദ അഅ്ലമു ദുനൂബി ഇൻദല്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഇത് ഏറ്റവും വലിയ പാപമാണ്. വലാ യൻഫഉ മഅഹു അമലു. അപ്പോൾ അത് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? ശിർക്കിനെ പറ്റിയാണ്. അതുള്ളതോടൊപ്പം ഒരു കർമ്മവും പ്രയോജനപ്പെടുകയില്ല. അതായത് വിശ്വാസത്തിൽ ശിർക്ക് കലർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് കർമ്മം ചെയ്തിട്ടും കാര്യമില്ല. 5 നേരം നമസ്കരിക്കുന്നവനാണ് അവൻ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു കർമ്മവും എന്തു ചെയ്യില്ല, സ്വീകരിക്കുകയില്ല. സൂറത്തു സുമറിൽ 65-66 ആയത്തുകളിൽ പറഞ്ഞത് നമുക്കറിയാം, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വല തകൂനന്ന മിനൽ ഖാസിരീൻ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, നിനക്കും, തീർച്ചയായും നിനക്കും നിനക്ക് മുമ്പുള്ളവർക്കും സന്ദേശം നൽകപ്പെട്ടിട്ടുള്ളത് ഇതത്ര. എന്താണത്? എന്താണ് ആ സന്ദേശത്തിൻ്റെ പ്രത്യേകത? അള്ളാഹുവിൽ നീ ശിർക്ക് ചേർക്കുന്ന പക്ഷം, പങ്കാളിയെ ചേർക്കുന്ന പക്ഷം, തീർച്ചയായും നിന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. തീർച്ചയായും നീ നഷ്ടക്കാരുടെ കൂട്ടത്തിലാവുകയും ചെയ്യും. അപ്പോൾ മുഹമ്മദ് നബിയോടാണ് പറയുന്നത്, നീ ശിർക്ക് ചെയ്താലും ശരി, എന്താണ്, നിന്റെ കർമ്മം നിഷ്ഫലമായി പോകും എന്നാണ്. ബലില്ലാഹു ഫഅബ്ദു വകും മിനശ്ശാക്കിരീൻ, പക്ഷെ എന്തു വേണം, അള്ളാഹുവെ തന്നെ നീ ആരാധിക്കണം, നീ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യണം എന്ന് അള്ളാഹു കൽപ്പിക്കണം. അപ്പം അവിടെ ഒന്നാമത്തെ വിഷയം മനസ്സിലാക്കേണ്ടത് മുൽക്കിയത്ത്, മലക്കിയത്ത്, എന്തു വേണമെങ്കിലും പറയാം, ആധിപത്യത്തിൻ്റെ രൂപത്തിലുള്ള പാപമാണ്. ആ പാപമാണ് ശിർക്കിലേക്ക് എത്തിക്കുന്നത്. ആ ശിർക്ക് ആയിക്കഴിഞ്ഞാൽ, ആ വിശ്വാസത്തിൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് കർമ്മം ചെയ്തിട്ടും എന്തില്ല, കാര്യമില്ല. 5 വക്ത നമസ്കരിക്കുന്നവനാണ് അത് എന്ന മഹത്വം അവനെ കുറിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. വിശ്വാസം എന്താണ്? ഈ ശിർക്ക് കലർന്ന വിശ്വാസമാണെങ്കിൽ ആ കർമ്മങ്ങൾ കൊണ്ടെന്തില്ല, പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കും. അടുത്തതെന്താണ്? ഫസ്ലുൻ അദ്ദുനൂബ് ശൈത്വാനിയത്ത്, പൈശാചികമായ പാപങ്ങൾ, പിശാചിൻ്റെ സ്വഭാവത്തിൽ ഉൾപ്പെടുന്ന പാപങ്ങൾ. അമ്മ ശൈത്വാനിയത്ത് ബിൽ കൈമ തുടർന്ന് പറയാണ്, പൈശാചികമായ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഫത്തശബ്ബുഹു ബിശൈത്താൻ, പിശാചുമായി സാദൃശ്യപ്പെടലാണ്. ഏത് വിഷയങ്ങളിലാണ്? ഫിൽ ഹസദി, എന്താണ്? അസൂയയുടെ വിഷം, വൽ ബഗി വൽ ഗിശി വൽ ഗല്ലി വൽ ഖിദാഇ വൽ മക്രി വൽ അംരി ബി മആസില്ലാ വ തഹ്സിനിഹ. എന്തൊക്കെയാണ്? അസൂയയുടെ വിഷയത്തിൽ, അതിക്രമത്തിൻ്റെ വിഷയത്തിൽ, വഞ്ചനയുടെ വിഷയത്തിൽ, ദ്രോഹത്തിൻ്റെ വിഷയത്തിൽ, വഞ്ചനയും കുതന്ത്രവും അള്ളാഹുവോട് അനുസരണക്കേട് കാണിക്കാൻ കൽപ്പിക്കുന്ന വിഷയത്തിൽ. അതുമാത്രമല്ല, തഹ്സീനിഹ, അള്ളാഹുവിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവോട് ചെയ്യുന്ന ഈ തെറ്റിനെ നന്നാക്കി കാണിച്ചു കൊടുക്കുക. വൻ നഹി അൻ ത്വാഅത്തി, അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കണം കേട്ടോ, അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു പാപം നന്നാക്കി കാണിച്ചു കൊടുക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഇതെല്ലാം ഹറാമാണ് എന്ന് പറഞ്ഞ് നടന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പറയിപ്പിക്കുന്നതും ആരാണ്? തഹ്സീനിഹ, അതിനെ നന്നാക്കി കാണിച്ചു കൊടുക്കുന്നതും ആരുടെ സ്വഭാവമാണ്? പിശാചിൻ്റെ സ്വഭാവമാണ്. വൻ നഹി അൻ ത്വാഅത്തി, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നിന്നും എന്ത് ചെയ്യുക? വിലക്കുക. വ തഹ്ജീനിഹ, അതുമായി പരസ്പരം കൈകോർക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല വിഷയമാണ് എന്ന് കണ്ടിട്ട് തന്നെയാണ് കൈ കോർക്കുന്നത്. വൽ ഇബ്തിദാഇ ഫി ദീനിഹി, അള്ളാഹുവിൻ്റെ മതത്തിൽ എന്തുണ്ടാക്കുക? ബിദ്അത്തുകൾ ഉണ്ടാക്കുക. വദ്ദഅവതി ഇലൽ ബിദഇ വദ്ദലാലി, ബിദ്അത്തുകളിലേക്കും വഴികേടുകളിലേക്കും ആളുകളെ ക്ഷണിച്ചു കൊണ്ടുവരിക. ഇതെല്ലാം ആരുടെ സ്വഭാവമാണ്? അപ്പോൾ രണ്ടാമത്തെ രൂപത്തിലുള്ള പാപങ്ങൾ ശൈത്വാനിയത്തിൻ്റെ പാപങ്ങളാണ്. ദുനൂബ് ശൈത്വാനിയത്ത് എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ സ്വഭാവത്തിൽപ്പെടുന്ന പാപങ്ങളാണ്. വഹാദൻ നൗഉ യലി അൻ നൗഉൽ അവ്വല, ഒന്നാമത് പറഞ്ഞതിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഇനം എന്നത്. ഫിൽ മഫ്സദത്തിഹി, അതിൻ്റെ അപകടത്തിൻ്റെ വിഷയത്തിൽ, ആ ദൂഷ്യഫലത്തിൻ്റെ വിഷയത്തിൽ ഈ ഇനം ആദ്യത്തിൻ്റെ തൊട്ട് താഴെയാണെങ്കിലും, വ ഇൻകാനത്ത് മഫ്സദത്തുഹു ദൂനം, ദൂഷ്യഫലങ്ങൾ ആദ്യത്തതിനേക്കാൾ കുറവാണെങ്കിലും മേലെ പറഞ്ഞതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ആ ശിർക്കിൻ്റെ തൊട്ട് താഴെ തന്നെ ഈ പാപങ്ങളുണ്ട്. എന്താണ്? അതിൻ്റെ ദൂഷ്യഫലങ്ങൾ മറ്റേതിനേക്കാൾ കുറവാണെങ്കിലും കൂടി. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ എന്താണ്? ഫസ്ലുൻ അദ്ദുനൂബു സബഇയത്ത് എന്ന് പറഞ്ഞാൽ ഈ വന്യജീവികളുടെ, ഹിംസ്ര ജന്തുക്കളുടെ സ്വഭാവത്തിൽ വരുന്ന പാപങ്ങൾ. അമ്മ സബഇയത്ത്, സബഇയത്തു ഹിംസ്ര ജന്തുക്കളുടെ ആ തരത്തിലുള്ള പാപങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഫദുനൂബുൽ ഉദ്വാനി, എന്തൊക്കെയാണത്? അതിക്രമമാണ്, വൽഖളബ് പാപമാണ്, കോപമാണ്, വസഫഖി ദിമ രക്തച്ചൊരിച്ചിലാണ്, വത്തവസ്സുബ് അലദ്ദുഅഫാഇ വല്ലാജിസീന ബലഹീനരായ ആളുകളെയും ദുർബലരായ ആളുകളെയും നിസ്സഹായരായ ആളുകളെയും ആക്രമിക്കുക. വയത്തവല്ലതു മിൻഹ അൻവാ ഉ അദന്നൗ ഇൽ ഇൻസാനിയി, മനുഷ്യത്വരഹിതമായ ദ്രോഹങ്ങൾക്കും അനീതികൾക്കും, വൽ ജുർഅത്തു അല ദുൽമി വൽ ഉദ്വാൻ, അനീതിക്കും അതിക്രമങ്ങൾക്കും മുതിരാനുള്ള ധൈര്യത്തിനും ഇത് എന്ത് ചെയ്യും? ജന്മം നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഈ സാധനങ്ങൾ എന്താണ്? വന്യ മനുഷ്യൻ വന്യമൃഗങ്ങളോട് സാദൃശ്യപ്പെടുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. അതിക്രമം, കോപം, രക്തച്ചൊരിച്ചൽ, ഇതെല്ലാം എന്താണ്? അവയുടെ, ഈ വന്യമൃഗങ്ങളുടെ സ്വഭാവ ഗുണങ്ങളാണ്. കോപമുണ്ടാകുമ്പോൾ നമ്മൾ കാണാറുണ്ട്, കടിച്ച് കീറാൻ വരുന്ന രൂപത്തിലാണ് ചില ആൾക്കാർ പ്രതികരിക്കുക. അത് ആരുടെ സ്വഭാവമാണ്? വന്യജീവികളുടെ സ്വഭാവമാണ്. കാരണം എന്താണ്? ഇത് തന്നെയാണ് വന്യജീവികളുടെ സ്വഭാവം ആയതുകൊണ്ട്. വ അമ്മ ദുനൂബുൽ ബഹീമിയത്തി, കന്നുകാലികളുടെ പാപങ്ങൾ, അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഫമിസ്ലു ശറഹി വൽ ഹിർസി അലാ ഖലാഇ സഹവത്തിൽ ബത്തിനി വൽ ഫർജ്, അവ എന്താണ്? ആമാശയത്തിൻ്റെയും ലൈംഗിക അവയവങ്ങളുടെ വികാരങ്ങൾ പൂർത്തീകരിക്കാനുള്ള അത്യാഗ്രഹവും ആകാംക്ഷയും പോലെയാണ്. അപ്പോൾ എന്തിനെക്കുറിച്ച് മാത്രമേ ചിന്ത ഉണ്ടാവുള്ളൂ? ഈ മൃഗങ്ങൾക്ക് എന്തിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ്? വയറ് നിറക്കണം, ലൈംഗിക അവയവത്തിൻ്റെ വികാരങ്ങൾ പൂർത്തീകരിക്കണം. വമിൻ ഹായ് അത്തവല്ലദു സിന, അതിൽ നിന്നാണ് എന്ത് വരുന്നത്? പുറത്തു വരുന്നത് വ്യഭിചാരം വരുന്നത്, സരിഖത്തു മോഷണം, വ അക്കുലു അംവാലിൽ യത്താം അനാഥരുടെ സ്വത്ത് എന്താണ് ഭുജിക്കുക, വൽ ബുഖുലു വശുഹു വൽ ജുബ്നു വൽ ഹലഉ വൽ ജസഉ വഗൈറു ദാലിക. എന്തൊക്കെയാണ് വരുന്നത്? വ്യഭിചാരം വരുന്നുണ്ട്, മോഷണം വരുന്നുണ്ട്, അനാഥരുടെ സ്വത്ത് വിഴുങ്ങൽ വരുന്നുണ്ട്, പിശുക്ക്, ആർത്തി, വീരുത്വം, പരിഭ്രാന്തി, അക്ഷമ എന്നിവയും മറ്റും എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്നും ജന്മമെടുക്കുന്നു എന്നുള്ളത്. ഇത് ആരുടെ സ്വഭാവമാണ്? കന്നുകാലികളുടെ സ്വഭാവമാണ്. അവരുടെ പ്രധാന ചിന്ത എന്ത് തന്നെയാണ്? ആമാശയം നിറക്കുക, ലൈംഗിക അവയവങ്ങളുടെ വികാരങ്ങൾ പൂർത്തീകരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് എന്ത് ഈ സമൂഹത്തിൽ ഒരു വിഭാഗം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനാണ് ഇത്തരം കാര്യങ്ങൾ മഹത്വവൽക്കരിക്കാനാണ്. മൃഗങ്ങളുടെ ഈ സ്വഭാവത്തെ മനുഷ്യരിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനായിട്ട് പാട്ട് വരെ പാടി നടന്നിട്ടുണ്ട്. എന്താണ്? പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. എന്താണ്? അതൊരു മഹത്വരമായിട്ടാണ് അവർ കാണുന്നത്. ആ സ്വഭാവമാണ് നമ്മൾ മനുഷ്യരിലേക്ക് വേണ്ടത് എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതേപോലെ തന്നെയാണ് മറ്റുള്ളവൻ്റേതാണ് എന്ന ബോധമൊന്നും ആർക്കില്ല, കന്നുകാലികൾക്കിടയിലില്ല. അപ്പോൾ അവർക്കിടയിൽ മോഷണം തല്ല ഒരു പാപമല്ല. മനുഷ്യരങ്ങനെയാണോ? അല്ല. അപ്പോൾ ഈ സ്വഭാവങ്ങൾ ആരുടെ സ്വഭാവമാണ്? മൃഗങ്ങളുടെ സ്വഭാവമാണ്, അല്ലെങ്കിൽ കന്നുകാലികളുടെ സ്വഭാവമാണ്. വഹാദൽ ഖിസ്മു, ഇബ്നുൽ ഖയ്യിം പറഞ്ഞു നിർത്താണ്, ഈ വിഭാഗം അക്സറു ദുനൂബിൽ ഖൽഖിലി അജ്സിഹിം അനി ദുനൂബി സബഈയതി വൽ മലക്കിയതി. ഈ ഹിംസ്ര ജന്തുക്കളുടെ ഈ സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവത്തിലുള്ള പാപങ്ങൾ, പിന്നെ മറ്റുള്ളവരെ അടിച്ചൊതുക്കിയിട്ട് ആധിപത്യം സ്ഥാപിക്കുന്ന ആ രൂപത്തിലുള്ള പാപങ്ങൾ, ഈ പാപങ്ങളൊന്നും ചെയ്യാൻ കഴിവില്ലാത്തത് കാരണം സൃഷ്ടികൾക്കിടയിലുള്ള ഭൂരിഭാഗം പാപങ്ങളും ഇപ്പൊ പറഞ്ഞ ഈ വിഭാഗത്തിലുള്ളതാണ്, മൃഗീയമായ പാപങ്ങൾ. വമിൻഹു യദ്ഖുലൂന ഇലാ സാഇരിൽ അഖ്സാം, അതിലൂടെ എന്താണ് ബാക്കി വിഭാഗങ്ങളിലേക്ക് ഒരു പ്രവേശന കവാടം അവർ കണ്ടെത്തും, ഒരു വഴി അവർ കണ്ടെത്തും, അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി ഈ പാപത്തിലൂടെ മറ്റു പാപങ്ങളിലേക്ക് പ്രവേശിക്കാൻ അവർ കണ്ടെത്തും. അങ്ങനെ എന്ത് ചെയ്യും? ഫഹുവ യജുറുഹും ഇലൈഹ ബിസമാമി, ഒരു കടിഞ്ഞാണിട്ടുകൊണ്ട് അതിലേക്ക്, ആ പാപങ്ങളിലേക്ക് അവരെ വലിച്ചിഴക്കും. ഫയദ്ഖുലൂന മിൻഹു ഇലദ്ദുനൂബി സബഇയത്തി, എന്നിട്ട് അവരെ ഏതിലേക്കാണ് പ്രവേശിപ്പിക്കുന്നത്? ഈ വന്യമൃഗങ്ങളുടെ ഈ സ്വഭാവം, പാപങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ആ പാപങ്ങളിലേക്ക് അവരെ പ്രവേശിപ്പിക്കും, അവർ പ്രവേശിക്കും. സുമ്മ ഇല ശൈത്വാനിയത്തി, പിന്നെ പൈശാചികമായ ആ പാപങ്ങളിലേക്കും പോകും. സുമ്മ ഇല മുനാസഅത്തി റുബൂബിയത്തി, അങ്ങനെ ഏത് വരെ എത്തും? അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, അള്ളാഹുവിൻ്റെ റബ്ബ് അല്ലെങ്കിൽ രക്ഷാകർത്തൃത്വം, അതിനെയും വശിർക്കു ഫിൽ വഹദാനിയത്തി, ആ രക്ഷാകർത്തൃത്വത്തെ വരെ വെല്ലുവിളിക്കുന്നതിലേക്ക്, പിന്നെ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലുള്ള ശിർക്ക് വെക്കുന്നതിലേക്കും അത് എന്ത് ചെയ്യും? വഴി നടത്തും, എത്തും എന്നുള്ളതാണ്. അപ്പോൾ മറ്റു പാപങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വാതിലാണ് എന്ത്? ഇപ്പം അവസാനം പറഞ്ഞ ഈ പാപം, ബഹീമിയത്ത് എന്ന് പറഞ്ഞാൽ കന്നുകാലികളുടെ മൃഗീയമായ ഈ പാപങ്ങൾ, ഈ പറഞ്ഞ പാപങ്ങൾ മറ്റു പാപങ്ങളിലേക്കുള്ള എന്താണ് വാതിലാണ്. അവസാന ഇബ്നുൽ ഖയ്യിം ആ ഭാഗം പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണ്? റഹിമഹുള്ള, വമൻ തഅമ്മല ഹാദാ ഹഖ്ഖ തഅമ്മുലി, ആരെങ്കിലും ഇതിനെക്കുറിച്ച് വേണ്ട രൂപത്തിൽ, യഥാർത്ഥ രൂപത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, തബയ്യന ലഹു, അവന് ബോധ്യപ്പെടും, വ്യക്തമാകും, അന്ന ദുനൂബ ദിഹ്ലീസു ശിർക്കി വൽ കുഫ്, പാപങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്? ശിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകുന്നതാണ്. വ മുനാസ അത്തില്ലാഹി ഫി റുബൂബിയത്തി, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ വെല്ലുവിളിക്കാനുമുള്ള ഒരു കവാടമാണ് പാപങ്ങൾ എന്ന് യഥാർത്ഥ രൂപത്തിൽ ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും എന്നുള്ളതാണ്. അതാണ് ഇബ്നുൽ ഖയ്യിം അവിടെ പറഞ്ഞു നിർത്തിയത്. ഇനി പിന്നെ പറയുന്നത് കബായിറും സഗായിറുമായിട്ടുള്ള പാപങ്ങളെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ വൻപാപങ്ങളും ചെറുപാപങ്ങളെക്കുറിച്ചുമാണ്. ഇൻഷാല്ലാ നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാവുന്നുണ്ട്. അള്ളാഹു ഇത്തരം പാപങ്ങളിൽ നിന്നും അത് തിരിച്ചറിഞ്ഞ് അത് തൗബ ചെയ്തുകൊണ്ട് ഖേദിച്ച് മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാപമുക്തമായ ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصائب الدنيا. اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا، ولا تجعل الدنيا أكبر همنا، ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.